2019 April 8 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് മരുഭൂമിയുടെ മനസ്സ് ആർക്കൊപ്പം സുധാമേനോന്റെ ലേഖനം. അനിതര സാധാരണമായ പൊതു തിരഞ്ഞെടുപ്പിനെയാണ് ഈ കൊടും വേനലിൽ ഇന്ത്യൻ ജനത അഭിമുഖീകരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാ മുൻധാരണകളെയും കണക്കുകൂട്ടലുകളെയും തെറ്റിക്കാൻ സാധ്യതയുള്ള വോട്ടെടുപ്പ്. പ്രകടമായ തരംഗമോ വ്യക്തമായ ധ്രുവീകരണമോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നത് അപ്രതീക്ഷിത അടിയൊഴുക്കുകളായിരിക്കും. കൊടും ചൂടിലും വരൾച്ചയിലും കർഷക പ്രക്ഷോഭങ്ങളിലും പതറി നിൽക്കുന്ന രാജസ്ഥാനും ഈ ഒരു സങ്കീർണ സമസ്യയിൽ നിന്നും വ്യത്യസ്തമല്ല. വർഗജാതി സമവാക്യങ്ങളും പ്രാദേശിക തലത്തിൽ സ്വാധീനം ചെലുത്തുന്ന സൂക്ഷ്മമായ ഘടകങ്ങളും കൃത്യമായി നിർദ്ധാരണം ചെയ്താൽ മാത്രമേ രാജസ്ഥാന്റെ സംക്ഷിപ്ത ചിത്രം തെളിയുകയുള്ളൂ. എങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള അതിവൈകാരിക ഘടകങ്ങൾ നിരീക്ഷണങ്ങളെ അപ്രസക്തമാക്കുകയും ചെയ്യാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളും നേടിയാണ് BJP രാജസ്ഥാനിൽ ആധിപത്യം സ്ഥാപിച്ചത്. രാജ്യമെമ്പാടും വീശിയടിച്ച വികാസ് പുരുഷനായ മോദി തരംഗവും രണ്ടാം UPA കടുത്ത ജനവികാരവുമാണ് കോൺഗ്രസിനെ രാജസ്ഥാനിൽ പാടെ തകർത്ത് കളഞ്ഞത്. എന്നാൽ ഇക്കുറി രാജസ്ഥാനിൽ നരേന്ദ്രമോദി ഒരു തരംഗമോ വൈകാരിക പ്രശ്നമോ ആകുന്നില്ല, മറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവാണ് കണ്ടത്. തൊഴിലില്ലായ്മ, വരൾച്ച, കാർഷിക പ്രതിസന്ധി, നോട്ട് നിരോധനം, GST, അതിന്റെ ഉപോത്പങ്ങളായ പരമ്പരാഗത തൊഴിലുകളുടെ തകർച്ച തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടല് തകർത്തതോടെ അച്ചാദിൻ പ്രതീക്ഷിച്ച സാധാരണക്കാർ നിരാശരായി. അതിന്റെ പ്രതിഫലനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കണ്ടത്. BJPയുടെ പരമ്പരാഗത വോട്ടു ബാങ്കുകളായ രജപുത്ര ഗുജ്ജർ സമുദായങ്ങളുടെയും ഒപ്പം ദളിത്, ആദിവാസി, ഗ്രാമീണ വോട്ടുകളുടെയും പിന്തുണയോടെ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവിലൂടെ ഭരണം പിടിച്ചെടുത്തെങ്കിലും നേരിയ ഭൂരിപക്ഷം മാത്രം നേടാനായത് ഇപ്പോഴും BJPക്ക് രാജസ്ഥാനിൽ ആഴമുള്ള വേരുകളുണ്ടെന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. വസുന്ധര രാജെ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരവും സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിശക്തമായ പ്രചരണവും കർഷക സമരങ്ങളും സംവരണത്തിന് വേണ്ടിയുള്ള ഗുജ്ജറുകളുടെ പ്രക്ഷോഭവും സർവോപരി രാഹുൽ ഗാന്ധിയുടെ റാലികളുമെല്ലാമാണ് BJPയുടെ പതനത്തിനിടയാക്കിയത്. ഈ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെക്കുറെ നിലനിൽക്കുന്നുണ്ടെങ്കിലും സമാനമായ ഒരു തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാനാവില്ല. കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ 20 രാജസ്ഥാനിൽ കണ്ടുവരുന്ന രസകരമായ ഒരു സാഹചര്യമാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ച പാർട്ടി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം നേടുന്ന പ്രവണതയാണത്. 2013 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP തുടർന്ന് വന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും നേടിയിരുന്നു. 2009 സമാന അനുഭവമായിരുന്നു കോൺഗ്രസിനും. അതുകൊണ്ട് തന്നെ 20 സീറ്റെങ്കിലും നേടാമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കർഷക കടാശ്വാസം, കോൺഗ്രസിന്റെ ക്ഷേമ പദ്ധതികളിൽ ഊന്നിയുള്ള പ്രകടന പത്രിക, ഗുജ്ജർ സംവരണം, റാഫേൽ അഴിമതി ആരോപണം, സമ്മർദ്ദമായ ജാതി സമവാക്യങ്ങൾ, മോദിയുടെ വാഗ്ദാന ലംഘനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം, രാഹുൽ ഗാന്ധിയുടെ റാലികൾ, പ്രിയങ്കയുടെ രംഗപ്രവേശം എന്നിവയിലൂടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ മുൻതൂക്കം ആവർത്തിക്കാമെന്ന് പാർട്ടി കരുതുന്നു. പൊതുവെ ദുർബലമായ പ്രാദേശിക പാർട്ടി സംവിധാനം കുറെ കാലങ്ങൾക്ക് ശേഷം പ്രവർത്തന സജ്ജവുമാണ്. സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള വോട്ട് ഷെയർ വ്യത്യാസം കേവലം 0.5% മാത്രമായിരുന്നു. ഒപ്പം 22% വോട്ട് ഷെയർ നേടിയത് സ്വതന്ത്രരും മറ്റു പാർട്ടികളുമായിരുന്നു. ബഹുജൻ സമാജ് പാർട്ടിക്കും ഇപ്പോഴും 2.5%-ത്തിലധികം വോട്ടർമാരുടെ പിന്തുണയുണ്ട്. സാമുദായിക ഘടകങ്ങൾ രണ്ടു കൂട്ടർക്കും അനുകൂലവും പ്രതികൂലവുമാണ്. ജനസംഖ്യയുടെ 16% വരുന്ന ജാട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയാണ് പിന്തുണച്ചത്. കാർഷിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചത് ജാട്ടുകളെ ആയതുകൊണ്ട് തന്നെ പൊതു തെരഞ്ഞെടുപ്പിലും അവർ BJP എതിർക്കാനാണ് സാധ്യത. എങ്കിലും ജാട്ട് നേതാവായ ഹനുമാൻ ബെനിവാൾ NDA ചേർന്ന് നഗൌരിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ജാട്ടുകളുടെ പൂർണ്ണ പിന്തുണ കോൺഗ്രസിന് കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാനാവില്ല. ജനസംഖ്യയുടെ 9% വരുന്ന രജപുത്രരും നിർണായക ശക്തിയായ ഗുജ്ജറുകളും ആരോടൊപ്പം നിൽക്കുമെന്നത് വളരെ പ്രസക്തമാണ്. നിലവിലെ സാഹചര്യമനുസരിച്ച് ഇരുകൂട്ടരും കോൺഗ്രസിന് പിന്തുണ നൽകാനാണ് സാധ്യത. മുൻമന്ത്രി ജസ്വന്ത് സിംഗിന് കഴിഞ്ഞ തവണ BJP സീറ്റ് നിഷേധിച്ചതോടെയാണ് രജപുത്രരുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് BJPയിൽ നിന്ന് അകലാൻ തുടങ്ങിയത്. പത്മാവത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കലാപങ്ങളും വസുന്ധര രാജെ സിന്ധ്യയുടെ നയങ്ങളുമൊക്കെ അവരുടെ വികാരം മരണപ്പെടുത്തി. ഈ അകൽച്ച മുതലെടുക്കാൻ പരമാവധി ശ്രമിക്കുന്ന കോൺഗ്രസ് ഇക്കുറി ജസ്വന്ത് സിംഗിന്റെ മകന് സീറ്റും കൊടുത്തു. ഗുജ്ജറുകൾ സച്ചിൻ പൈലറ്റിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിൽ അസംതൃപ്തരാണെങ്കിലും സംവരണം നൽകാനുള്ള ബില്ല് പാസാക്കിയതോടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കാനാണ് സാധ്യത. ദളിത്, ആദിവാസി, മുസ്ലിം പിന്നാക്ക സമുദായങ്ങൾ മോഡി സർക്കാരിന്റെ കാലത്ത് ഏറെ അസംതൃപ്തരായിരുന്നു. പശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ട കൊലപാതകങ്ങളും സവർണ ഹൈന്ദവ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങളും മറ്റും ഈ ഒരു വിഭാഗത്തെ BJPയിൽ നിന്നും പാടെ അകറ്റിയിട്ടുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണഫലം കോൺഗ്രസിന് ലഭിക്കാനിടയില്ല. മതേതര വോട്ടുകളുടെ ചിതറൽ രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും കോൺഗ്രസിന്റെ വിജയ പ്രതീക്ഷകളെയാണ്. ആൽവാർ, അജ്മീർ, കോട്ട, ഉദയ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ BSPയുടെ സ്ഥാനാർത്ഥികൾ നല്ല മത്സരം കാഴ്ചവെക്കുമ്പോൾ അതിന്റെ ഗുണം കിട്ടുന്നത് BJPക്കായിരിക്കും. അതുപോലെ തന്നെ ഭാരതീയ ട്രൈബൽ പാർട്ടി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മേവാർ മേഖലയിൽ നിന്നും 2 സീറ്റുകൾ നേടിയിരുന്നു. ഇത്തവണയും ഉദയ്പൂർ, ചിറ്റോർ തുടങ്ങിയ സീറ്റുകളിൽ ആദിവാസി വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ഇവർക്ക് കഴിയും. എല്ലാറ്റിനുമുപരിയായി വടക്കൻ രാജസ്ഥാനിൽ CPM 3 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അഖിലേന്ത്യ കിസാൻ സഭാ നേതാവും മുൻ MLAയുമായ അമരാറാം സിക്കറിൽ മത്സരിക്കുന്നുണ്ട്. CPMന്റെ സാന്നിധ്യം കർഷക മതേതര വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനും BJPയെ സഹായിക്കാനുമാണ് ഏറെ സാധ്യത. ചുരുക്കത്തിൽ മതേതര ഗ്രാമീണ കർഷക വോട്ടുകളെ BJPക്കെതിരായി സമാഹരിക്കാനും ഒരൊറ്റ വികല്പത്തിലേക്ക് വിന്യസിപ്പിക്കാനും കോൺഗ്രസ്, BSP ഇടതുകക്ഷികൾ പരാജയപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ മേൽക്കൈ കുറെയൊക്കെ ഇല്ലാതാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BJPയെ താരതമ്യേനെ പിന്തുണച്ചത് നഗരങ്ങളിലെ വോട്ടർമാരാണ്. ഇത്തവണയും അതിൽ വലിയ മാറ്റമുണ്ടാകാനിടയില്ല. ബാലാക്കോട്ട് സംഭവത്തിന് ശേഷം അതിർത്തി സംസ്ഥാനം കൂടിയായ രാജസ്ഥാനിൽ ശക്തനായ ഭരണാധികാരി എന്ന മോദിയുടെ ഇമേജ് നഗരങ്ങളിലെ ഇടത്തരക്കാർക്കിടയിലും വരേണ്യവർഗത്തിനിടയിലും താരതമ്യേനെ വർദ്ധിച്ചിട്ടുണ്ട്. റാഫേൽ അഴിമതി ഫലപ്രദമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മോദിയുടെ പ്രസക്തി ഇല്ലാതായി എന്ന ദക്ഷിണേന്ത്യൻ പൊതുബോധം രാജസ്ഥാനിൽ അത്രയേറെ ശക്തമല്ല. ചുരുക്കത്തിൽ ഈ ഘടകങ്ങളൊക്കെ പരിഗണിച്ചാൽ BJPക്ക് ഏകദേശം 11 മുതൽ 15 വരെയും കോൺഗ്രസിന് 9 മുതൽ 14 വരെയും സീറ്റുകൾ കിട്ടാനാണ് സാധ്യത. BJPക്ക് മുൻ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പല സീറ്റുകളും ഇക്കുറി നഷ്ടപ്പെടും. അതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വിജയം കോൺഗ്രസിന് കിട്ടാനുമിടയില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തിനിടയിലും BJP പിടിച്ചുനിന്നത് മോദിയുടെ പ്രസംഗങ്ങളിലൂടെയായിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ദുർബലമാണെങ്കിലും തീവ്ര ഹൈന്ദവ ബിംബങ്ങളും എതിരാളികളെ രാജ്യവിരോധികളാക്കി അവതരിപ്പിക്കുന്ന ഹിന്ദു ഹൃദയ സാമ്രാട്ട്, ചൌക്കിദാർ മോഡൽ, രക്ഷക നരേഷനുകളും വിഭജനത്തിന്റെ ഓർമ്മ കൊണ്ടുനടക്കുന്ന അതിർത്തി സംസ്ഥാനത്തിൽ ധ്രുവീകരണമുണ്ടാക്കാൻ പര്യാപ്തമാണ്. അതിനെ പ്രതിരോധിക്കാൻ രാഹുൽഗാന്ധിയുടെ മതേതര ക്ഷേമ പാരസ്പര്യ നരേറ്റീവിന് എത്രത്തോളം കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും രാജസ്ഥാനിലെ വിധിയെഴുത്ത്.